You're with SBS Radio.
നമസ്കാരം സൈനോര ഫിലിപ്പ്, സ്വാഗതം എസ് പി എസ് മലയാളത്തിലേക്ക്, ഒപ്പം ഓസ്ട്രേലിയയിലേക്ക്.
താങ്ക് യു സോ മച്ച് അർവി.
എന്തായാലും ആദ്യമായാണോ സൈനോര ഓസ്ട്രേലിയയിൽ?
ഞാൻ ആക്ച്വലി ആദ്യമായിട്ടല്ല ഞാൻ ഓസ്ട്രേലിയയിൽ വരുന്നത്. ഇതിന് മുൻപ് 2006 എങ്ങാണ്ട് എ ആർ റഹ്മാൻ സാറിന്റെ കോൺസെർട്ട് ഉണ്ടായിരുന്നു. അപ്പം ആ ടൈമിന് ഐ വാസ് എ പാർട്ട് ഓഫ് ദി ബാൻഡ്. അപ്പം ഞാൻ അന്ന് സിഡ്നിയിലും മെൽബേണിലും വന്നിട്ടുണ്ട് സാറിന്റെ കൂടെ എ ആർ റഹ്മാൻ സാറിന്റെ ഷോവിന് വേണ്ടിയിട്ട്. പക്ഷെ ഒരു മലയാളം ഷോന് ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് ഞാൻ വരുന്നത് അതിനുശേഷം.
ഓക്കെ. സൈനോര ഒരു ഗായിക മാത്രമല്ല, സ്റ്റേജിൽ നല്ലൊരു പെർഫോമർ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സ്റ്റേജ് ഷോയ്ക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സ്റ്റേജ് ഇളക്കി മറിക്കാനുള്ള ഒരു പ്ലാനാണോ, എന്താണ് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവുന്നത്?
ഇളക്കി മറിക്കാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദി ക്രൗഡ് എന്തും ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് എനിക്ക് പൊതുവെ. ഞാൻ പൊതുവെ എല്ലാ സ്ഥലത്തും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുള്ള ഇളക്കി മറിക്കൽ ആക്ച്വലി ചെയ്യാറില്ല. പക്ഷെ ആസ് ഫർ ആസ് ഐ എം കൺസേൺഡ് ഹൗ പീപ്പിൾ എൻജോയ് ഇറ്റ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടൊരു കാര്യം. ചില ക്രൗഡ് ചിലപ്പം അവര് ഭയങ്കരമായിട്ട് ചെയറപ്പയോ അങ്ങനെയൊന്നും ചെയ്യില്ല, ചെയറയോ അങ്ങനെ ക്ലാപ്പൊന്നും ചെയ്യില്ലെങ്കിലും അവർ ശരിക്കും എൻജോയ് ചെയ്യും. അപ്പം ആ ഒരു വേവ് ശരിക്കും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും മേ ബി എനിക്ക് തോന്നുന്നത് ആസ് എ പെർഫോമർ വാട്ട് ഐ വോണ്ട് എന്നുള്ളത് അതായിരിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
തീർച്ചയായിട്ടും. അപ്പൊ ഈ പരിപാടിയെ കുറിച്ചൊന്ന് പറയാമോ?
വേവ്സ് ഇൻ ഓസ്ട്രേലിയ എന്നാണ് ഈ ഷോന്റെ പേര്. പിന്നെ എന്റെ കൂടെ പ്രവീൺ കൃഷ്ണ എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ട്. പിന്നെ ഫ്ലവേഴ്സ് ടി വി ഫേമർ അനു മൂവാറ്റുപുഴ, പിന്നെ ആക്ടർ കം കോർഡിനേറ്റർ ജയ്, ഇവരൊക്കെയാണ് നമ്മളിപ്പം നാട്ടിന്നിപ്പം വന്നിട്ടുള്ള ടീമായിട്ടുള്ളത്. ആൻഡ് വി ആർ ലൈക്ക് പ്ലാനിങ് ടു പെർഫോം ഫോർ 3 hours. ആൻഡ് എല്ലാ ടൈപ്പിലുള്ള പിന്നെ കാറ്റഗറീസിലുള്ള സോങ്സും ഒക്കെ നമ്മളിപ്പോ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. So like we are really really excited to perform for you guys.
Okay, appa paattu mathramalla comedyum danceum okke undannu thonnu alle?
Adhe adhe adhe, comedy and dance okke undu.
Okay, thirichayittu ini sainore kurichu oru cheriya introduction ode thodangam. Adhaayathu veeritta oru shabdathinu udama രജനികാന്തിന്റെ ശിവജി എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം പാടി ശ്രദ്ധേയയായ ഗായിക. 2004 മലയാള ഗാനത്തിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് പിന്നീട് തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന ഗായികയായി മാറി. ശരിയല്ലേ?
ശരിയാണ്. മഞ്ഞുമലയുടെ പെൺകുട്ടി എന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യമായിട്ട്, പിന്നെ ആം ഐ ഡ്രീമിംഗ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സോങ് പാടിയിട്ടാണ് ആക്ച്വലി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നത്. അതിനുശേഷമാണ് ആക്ച്വലി മലയാളം സോങ്സ് പാടാൻ തുടങ്ങിയത്. ബേസിക്കലി വാട്ട് ഐ ലേൺഡ് ഇസ് ലൈക്ക് കർണാട്ടിക് മ്യൂസിക് ആണ് വന്നിരുന്ന വർഷമായിട്ടും. പക്ഷെ എന്റെ ഫാദർ ഒരു വെസ്റ്റേൺ മ്യൂസിഷ്യൻ ആയതുകൊണ്ട് തന്നെ ഐ വാസ് ലൈക്ക് കുറച്ച് വെസ്റ്റേൺ ക്ലാസിക്കൽ ട്രെയിൻഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ മഞ്ഞുമലൊരു പെൺകുട്ടിയിൽ ഇംഗ്ലീഷ് സോങ് പാടിയിട്ട് വന്ന കുട്ടി എന്നുള്ളൊരു ഒരു പേരായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്.
ഓക്കെ. അപ്പൊ എന്തായാലും സൈനോരയുടെ ആ ശിവജിയിലെ ഗാനം ഭയങ്കര ഒരു സൂപ്പർ ഹിറ്റ് ആയി മാറിയായിരുന്നു. ആ അടിപൊളി ഗാനം പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങിയാലോ?
ജ്യോതി 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 തല പാത്തി വെടി ജാതി 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 അടബില്ല രംഗ പാശാദ എവൻ പിസ്തോ പേസും പേശാദ തീട്ടി സുട്ട തക്കാൽ തക്കാൽ ഡമ്മാൽ ദുമ്മി പാഞ്ച സാഞ്ച കാഞ്ച മീഞ്ച തൂഞ്ച മാഞ്ച ജജ ജജ.
ഓക്കെ, കൊള്ളാം. എന്തായാലും നമ്മള് ആദ്യം തന്നെ പറഞ്ഞു വേറിട്ട ഒരു ശബ്ദത്തിന് ഉടമയാണ് സൈനോര എന്ന്. ഇപ്പൊ ജോൽസിനെയും ഉഷാദുപ്പിനെയും ഒക്കെ പോലെ നമുക്ക് കേട്ടാൽ ഇത് സൈനോരയാണ് പാടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്വരമാണ് താങ്കളുടേത്.
അതെ, ഒരു പാട്ട് കേൾക്കുമ്പോ അത് ഞാനാണ് പാടിയത് എന്ന് ആൾക്കാർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന തരത്തിലൊരു ആർട്ടിസ്റ്റ് വളരണം. അതായത് ഈ പാട്ട് ജോൽസിനെയാണ് അല്ലെങ്കിൽ ഈ പാട്ട് റിമിയാണ് പാടിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഐഡന്റിറ്റി ആണ് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടന്റ്.
തീർച്ചയായിട്ടും. ഇപ്പൊ 15 വർഷം അല്ലെങ്കിൽ 1.5 പതിറ്റാണ്ടായിട്ട് ഇപ്പോൾ പിന്നണി ഗാന രംഗത്തുണ്ട് അല്ലെ സൈനോര? ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഗായകർ വന്നു പോകുന്നുണ്ട്, പലരെയും നമ്മൾ തിരിച്ചറിയാറ് പോലുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ സൈനോര ഈ 1.5 പതിറ്റാണ്ടായി ഒട്ടും അങ്ങലേൽക്കാതെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? എന്താണ് അതിന്റെ രഹസ്യം? ഈ ഒരു വേറിട്ട ശബ്ദം തന്നെയാണ്.
ആലോചിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. ഞാൻ 15 വർഷം ആക്ച്വലി സാലി പറഞ്ഞപ്പോഴാണ് ദൈവം 15 വർഷം ആയല്ലേ എന്നുള്ള എനിക്ക് തന്നെ ഓർമ്മ വരുന്നത്. ഐ ടേക്ക് ഇറ്റ് ആസ് എങ്ങനെയാണോ എനിക്ക് എന്താണോ വരുന്നത് ഐ ജസ്റ്റ് ടേക്ക് ഇറ്റ്. എനിക്ക് ഇത്രയും കാലം ഞാൻ പ്ലേ ബാക്ക് സിംഗിങ് ചെയ്തു. കഴിഞ്ഞ വർഷം എന്റെ പിന്നെ ഫ്രണ്ട് ജീൻ മർക്കോസ് വന്നിട്ട് കുട്ടമ്പിള്ളയുടെ ശിവരാത്രി എന്ന സുരാജ് വെഞ്ഞാർമൂടിന്റെ മൂവിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമോ എന്നിട്ട് ചോദിച്ചപ്പോ ഞാന് ആക്ച്വലി ഞാൻ ടീച്ചറെ എനിക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ ഞാൻ അതൊരിക്കലും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഓപ്പർച്യൂണിറ്റി നോക്ക്ഡൗൺ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത് നോക്കാലോ എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിൽ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് അതിനുശേഷം ഇപ്പം മാംഗല്യം തന്തുനാനേന എന്ന് പറഞ്ഞിട്ട് കുഞ്ചാക്കോ ബോബന്റെ ഒരു പടത്തിൽ ഞാൻ രണ്ട് സോങ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഞാൻ അല്ല ചെയ്തത്. അപ്പം എന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് വാട്ട് എവർ കംസ് അത് ടേക്ക് ഇറ്റ് എന്നുള്ളതാണ്. അത് അത് എങ്ങനെയാണ് ഞാൻ അധികം ചിന്തിക്കലില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഓ ഞാൻ എങ്ങനെ ഈ ഒരു ഇതിൽ പിടിച്ചു നിൽക്കും, ഇത്ര എങ്ങനത്തെ കോമ്പറ്റീഷനിൽ എങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് എങ്ങനെ ഞാൻ നന്നായി നിൽക്കും എന്നുള്ളത് തോട്ട് ഇല്ല. എനിക്കിപ്പോ എന്താണ് കിട്ടുന്നത് ഒരു സ്റ്റേജ് ഷോ. ഇപ്പം ബേസ്ഡ് ഇൻ ഓസ്ട്രേലിയ വന്ന് ബേസ്ഡ് ഇൻ ഓസ്ട്രേലിയ നന്നായിട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമായിരിക്കും എനിക്ക് ബേസിക് ആയിട്ട് എനിക്കുള്ളൊരു ആഗ്രഹം. പിന്നെ ഇപ്പൊ റെക്കോർഡിങ്ങിന് പോയാൽ ആ റെക്കോർഡിംഗ് ഈ ഒരു നോട്ട് എനിക്ക് ഈ നോട്ട് കിട്ടുന്നില്ല, ആ നോട്ട് എങ്ങനെ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ആ ഒറ്റ ആ ഒരു ടൈമിൽ ഹോൾ തോട്ട് പ്രോസസ്സും എന്റെ ഹോൾ മൈറ്റും അതിന്റെ അകത്തേക്ക് ഇടും. അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. അങ്ങനെയാണ് പൊതുവെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ 15 വർഷം നിലനിൽക്കണം എന്നുള്ളൊരു സംഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഫ്രീ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
എന്തായാലും കൊള്ളാം, മലയാളികൾക്ക് ഇത്രയും വ്യത്യസ്തമായ ഒരു ശബ്ദത്തിൽ നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ഒരു അവസരം ലഭിച്ചല്ലോ. ഇപ്പോൾ സൈനോരെ പറഞ്ഞതുപോലെ തന്നെ ഗായിക എന്ന് മാത്രം എനിക്ക് സൈനോരെ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല, ഒരു സംഗീതജ്ഞയാണ് അല്ലേ. കൂടുതൽ ഇപ്പോൾ കമ്പോസിംഗിലേക്ക് ഇറങ്ങി ഗാനരചനയിലും അല്പം ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്.
അതും ഇതുപോലെ ഗാനരചന ചെയ്യണം ചെയ്തതായിരുന്നില്ല. അൻവർ അലി ചേട്ടനായിരുന്നു ബാക്കിയുള്ള സോങ്സ്, ചക്കപ്പാട്ട് പിന്നെ വേറെ നാടൊട്ടുക്ക് സോങ്സ് ജോബൊക്കെ പാടിയ പാട്ടൊക്കെ ചെയ്തത്. അപ്പൊ ദിസ് വാസ് ലൈക്ക് എ കോമഡി സോങ് ആയിരുന്നു. സുരാജ് വെഞ്ഞാർമൂടിന്റെ ഒരു മരണമാണ് അതിന്റെ താക്ഷരം ചിത്രീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സോളായിട്ട് നടക്കുമ്പോൾ നമുക്ക് ഹ്യൂമറസ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് കമ്പോസിങ് ദ സോങ്. പക്ഷെ ലിറിക്കലി ഞാനത് ജസ്റ്റ് എഴുതി വെച്ചൊരു ലൈൻ ആയിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിൽ അങ്ങനെ ഒരു പാട്ട് എഴുതേണ്ട ഒരു സാധനം വന്നത്. ഞാൻ കമ്പോസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എഴുതിയതായിരുന്നു ഇങ്ങനെ താരകങ്ങളിൽ തേൻ വരിക്കപ്ലാവും ഒന്നരേക്കർ പറമ്പും തേൻ വരിക്കപ്ലാവും ഒന്നരേക്കർ പറമ്പും ഭാര്യയും മക്കളും കൂട്ടിനില്ല എന്നെനിക്ക് ശിവനെ. അത് ആക്ച്വലി സുരാജേട്ടൻ തന്നെയാണ് പാടിയത്.
അതെ, ഇപ്പൊ സംഗീത സംവിധായികയാണ്, അതുപോലെ ലിറിസിസ്റ്റ് ആണ്.
അതെ, കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വെറും തന്നെ പൊക്കൽ മാത്രമായി
പോയിട്ടുണ്ട്. ഇപ്പം മലയാളത്തിലൂടെയാണ് സൈനോര കരിയർ തുടങ്ങിയെങ്കിലും മലയാളം അത്ര കണ്ട് ഹിറ്റ് ഗാനങ്ങൾ സൈനോരയ്ക്ക് സമ്മാനിച്ചിട്ടില്ല. മറിച്ച് തമിഴിലും തെലുങ്കിലും അത്യാവശ്യം നല്ല ഗാനങ്ങൾ പാടുകയും തമിഴിൽ പ്രത്യേകിച്ചും എ ആർ റഹ്മാന്റെ പാട്ട് പാടി ശ്രദ്ധേയാവുകയും ഒക്കെ ചെയ്തു. അത് സൈനോര കൂടുതൽ പാട്ട് ചൂസ് ചെയ്തതുകൊണ്ടാണോ അതോ മ്യൂസിക് ഡയറക്ടർ സൈനോരയുടെ ആ ഒരു വ്യത്യസ്തമായ ആലാപന ശൈലി തിരിച്ചറിയാത്തത് കൊണ്ടാണോ? ഞാൻ പറഞ്ഞ മലയാള സംഗീത രംഗത്ത്
ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുന്നില്ല. ചില പാട്ടുകൾ നമുക്ക് ഇഷ്ടമാവുന്ന സോങ്സ് എനിക്ക് തോന്നുന്നു എന്തെന്നറിയോ, ഞാൻ വന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മലയാളികളുടെ ഒരു 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 കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ വോയിസ് എന്ന് പറയുന്നത് ഒരു ഹൈ പിച്ച്ഡ് സോഫ്റ്റ് ആൻഡ് ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള ഒരു വോയിസ്, ഒരു നല്ലൊരു ഒരു സൊപ്രാനോ വോയിസ് അല്ലെങ്കിൽ ഒരു മെസോ സൊപ്രാനോ അങ്ങനത്തെ ഒരു ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു. അപ്പൊ ആ സമയം തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ക്ലബ് സോങ്സും അല്ലെങ്കിൽ അങ്ങനത്തെ അടിപൊളി സോങ്സും അങ്ങനത്തെ ഒക്കെ മാത്രമാണ് എന്റെ വോയിസിന്, അതായത് ഒരു ഒരു ഓൾട്ടോ വോയിസിന് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സംഭവങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല മലയാളം ഫീൽഡിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ. പക്ഷെ നേരെ മറിച്ച് ഹിന്ദിയിലും ഇപ്പൊ ജാനേ തൂയ ജാനേനാലും ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഹിന്ദിയിൽ മറ്റേ ഹണി ഹണി എന്ന് പറഞ്ഞ അയൻ എന്ന് പറഞ്ഞ ഒരു സൂര്യയുടെ ഒരു പടത്തിൽ ഹാരിസ് ജയരാജന്റെ മ്യൂസിക് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ ദേ ആർ ആക്ച്വലി എക്സ്പെരിമെന്റിങ് തിങ്സ്. മീൻവൈൽ മലയാളത്തിൽ അത് അത്ര എക്സ്പെരിമെന്റൽ ആയിരുന്നില്ല എന്നുള്ളതായിരിക്കും. പക്ഷെ ഇപ്പം നേരെ മറിച്ച് ഇപ്പൊ ഒരുപാട് ഇങ്ങനത്തെ വോയിസിലുള്ള കുട്ടികളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ ആക്ച്വലി വരുന്നത്. ഇപ്പൊ ഗോപിച്ചന്ദ് ആണെങ്കിലും ഞാൻ സി ഐയിൽ ഒരു പിന്നെ മെലഡി സോങ് പാടിയിട്ടുണ്ട് ഹരിചരന്റെ കൂടെ. അപ്പം ഇറ്റ്സ് ലൈക് നൗ ഇറ്റ്സ് കമ്മിങ് അപ്പ് നൗ ഇറ്റ്സ് ലൈക് റിയലി എക്സ്പെരിമെന്റൽ. ഒരുപാട് പിന്നെ നല്ല നല്ല സോങ്സും ഒരുപാട് നല്ല കോമ്പോസിഷൻസ് ഇപ്പം വന്നു പോകുന്നുണ്ട് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ. ആൻഡ് ഐ തിങ്ക് നല്ലൊരു ബിഗിനിങ് ആണത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മലയാളം സിനിമയിൽ കുറെ പാട്ട് പാടാം. ഒന്നാമത് എനിക്ക് അങ്ങനത്തെ ഒരു ടച്ച് ഒരു വിഷമവും ഇല്ലേ ഇല്ല. അപ്പൊ അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് മെയിൻ
ആയിട്ടുള്ള.
അതെ അതെ.
ഓക്കെ, ഇപ്പം സൈനോറ്റിക്ക് നമ്മൾ പറഞ്ഞല്ലോ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പാട്ട് നഷ്ടമായിട്ടുണ്ടോ? അതായത് ഇപ്പൊ ക്ലാസിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മെലോഡിയസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ താരാട്ട് പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ?
എനിക്ക് എന്താ ഓർമ്മയിൽ എന്നെ വിളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവര് അങ്ങനത്തെ ഒരു സോങ് ഉള്ളതും ഇത് മാത്രമേ അവര് എന്താ പറയാ എന്റെ ഭാഗത്തു നിന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സോങ്സിനെ കൂടുതൽ ഞാനും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. ഞാൻ എന്റെ ലൈഫ് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണോ അത് ആൾക്കാർക്ക് എന്താണോ വേണ്ട അത് മാത്രമേ ഞാനും കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് നഷ്ടപ്പെട്ട് ഒരു പാട്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ എനിക്ക് എപ്പോഴും വിഷമാണ്. ആക്ച്വലി റൊമാൻസർ മയ്യാ മയ്യ എന്നെ കൂടെ പാടിപ്പിക്കേണ്ട ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സാറ് വിളിച്ച സമയത്ത് ഞാൻ ദുബായിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് വന്നിട്ട് റെക്കോർഡിങ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ലൈഫിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഒരു വിഷമമുള്ളൊരു സംഭവം ചോദിച്ചാൽ അതാണ്. പക്ഷെ ഞാൻ ആ ഒരു സോങ് ഏത് സ്റ്റേജ് ഷോയിൽ ഞാൻ പാടുന്ന ഒരു സോങ് ആണ്. അത് എന്റെ ഏറ്റവും ക്ലോസ് ടു മൈ ഹാർട്ട് സോങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിഗ്രറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഐ ടേക്ക് ഇറ്റ് ആസ് എ ക്യൂട്ട് ചാലഞ്ച്. ഓ ആ പാട്ട് ശരിക്കും എനിക്ക് പാടാമായിരുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ ആലോചിക്കും, ചിലപ്പോൾ ഞാൻ വിഷമിക്കും.
എന്തായാലും അതിലും നല്ല അവസരങ്ങൾ സൈനോടെ തേടി വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോ തമിഴിലും തെലുങ്കിലും എല്ലാം പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് സൈനോരയുടെ നിന്ന് നല്ലൊരു ആൽബം പ്രതീക്ഷിക്കാമോ?
ആൽബം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഞാൻ ഓൾറെഡി ഒരു സിംഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ സ്വന്തമായി കണ്ടൊരു ബാൻഡിന്റെ ഇത് ചെയ്യേണ്ട ഒരു 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 ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഫോംഡ് ബാൻഡ്, അതിന്റെ ലോഞ്ച് ഇതുവരെ ആയിട്ടില്ല. ഇവിടെയാണ് മ്യൂസിക് മോജോ സെഷൻ ടുഗദർ ആൻഡ് അതൊരു ഫോർ പീസ് ബാൻഡാണ്. അപ്പൊ ആ ബാൻഡ് വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. ഐ ആം വർക്കിംഗ് ഹാർഡ് ഫോർ ഇറ്റ്, ലൈക്ക് സീരിയസ്ലി വർക്കിംഗ് ഹാർഡ്. അപ്പം വേറെ തന്നെ ഒരു ജോണറില് ഒരു ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഫ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സാധനം നമ്മൾ ചെയ്യുന്നത്. ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് കംസ് ഔട്ട് റിയലി റിയലി വെൽ.
ഓക്കെ, സൈനോരയുടെ ഇഷ്ടമുള്ള മലയാളത്തിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് ഒരു രണ്ട് വരി ഒന്ന് SBS മലയാളത്തിനായിട്ട് പാടാമോ?
പഴയ ഒരു പാട്ട്
പാടാം.
മാലകളേ ചിലൊത്ത മടപ്പീരാവുകളേ തുളുനാടൻ കളരിയ പോയി വരാമോ എൻ്റെ കുറിമാനം കൊണ്ടു നീ നൽകാമോ മഴമുക മാലകളേലത്ത മടപ്പീരാവുകളേ.
അപ്പൊ മെലഡി നന്നായിട്ട് യോജിക്കുന്നുണ്ട് സൈന.
ഓരോരുത്തരിങ്ങനെ പറയും ഓരോന്നും പറയും പാടോ ഇത് നന്നായിട്ടുണ്ട് പറയും.
അങ്ങനെയല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം മ്യൂസിഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാറുണ്ട് അല്ലെങ്കിൽ റെക്കോർഡിങ്സിന് പോകാറുണ്ട്, പല സ്ഥലത്ത് യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്, അത് ആ സമയത്ത് യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു ഇപ്പം നടി ആക്രമിച്ച സംഭവമൊക്കെ നാട്ടിലുണ്ടായതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടി തോന്നാറുണ്ടോ?
ഒരിക്കലുമില്ല. ഈ ഇപ്പം ആക്രമിച്ച നടി എന്ന് പറയുന്നത് എന്റെ വളരെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ്. അപ്പം ആ ടൈമിന് വന്ന ഒരുപാട് ഇതിന് ഞാനും കൂടി നിന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പാർട്ട് ഫ്രം ഓൾ ദിസ് തിങ്സ്, ഇതിനു മുൻപ്, അതായത് ഈ ഒരു സംഭവം നടന്നതിന് മുൻപ് ഞാനൊരിക്കൽ പിന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, അത് ആക്ച്വലി എല്ലാവരും അറിഞ്ഞൊരു കാര്യമായിരുന്നു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഒരു 3-3.5 മണിക്ക് ഏർലി മോർണിംഗ് വന്നിട്ട് ഇറങ്ങിയിട്ട് ഐ വാസ് ചെക്കിംഗ് ഫോർ എൻ ഊബർ, ഒരു ഊബർ കിട്ടി. അയാൾ വന്നിട്ട് എന്നെ പിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ടാക്സി ഡ്രൈവേഴ്സ് ഒക്കെ വന്നിട്ട് ഈ ഡ്രൈവറിനെ തടഞ്ഞ് എന്നിട്ട് എന്റെ അടുത്ത് ഇറങ്ങിയിട്ട് പുറത്ത് വേറെ ഏതെങ്കിലും സാധാരണ വണ്ടി പിടിച്ചിട്ട് പോകണം, ഊബറിൻ്റെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി എന്റെ ഡ്രൈവറിന് അവർ തള്ളാനൊക്കെ വന്നു. അപ്പൊ അന്ന് ഞാൻ അവരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് പിന്നെ നമ്മൾ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോവുക ചെയ്തത്. അതിനുശേഷം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ അപ്പൊ അതിനുശേഷം അത് ഭയങ്കര ഇഷ്യൂ ആയി. എന്നിട്ട് പിന്നെ മിനിസ്ട്രി ലെവലിൽ തന്നെ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന്, പിന്നെ ഊബർ ഡ്രൈവേഴ്സിന് അല്ല ഊബറിന് ഏത് റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും വന്നിട്ട് പിക്ക് ചെയ്ത് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നിലവിൽ വരുമൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ അതൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ കൺസേൺ അല്ല, ബിക്കോസ് ഞാനൊരു ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ 15 വർഷമായിട്ട് ഞാൻ ഒറ്റക്ക് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഞാൻ ട്രാവൽ ചെയ്തു. ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഞാൻ ഒറ്റക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കോൺഫിഡൻസ് കുറവൊന്നും എനിക്കില്ല. നമ്മള് അലേർട്ട് ആയിരിക്കുക എന്നുള്ളതാണ്, എസ്പെഷ്യലി ലേഡീസ് ട്രാവൽ അലോൺ എപ്പോഴും അലേർട്ട് ആയിട്ടിരിക്കുക. നമ്മള് ഫുൾ ടൈം നമ്മള് ഫോണിൽ നോക്കിയിരിക്കാണ്ട് നമ്മുടെ സറൗണ്ടിങ്സിനെ പറ്റിയിട്ട് ശരിക്കും നമ്മള് ശ്രദ്ധിക്കുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും. വളരെ ടാക്ട്ഫുള്ളി ഡീൽ ചെയ്താലൊക്കെ ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പൊ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാബിൽ കയറുമ്പോ ഒക്കെ ആരെങ്കിലും വിളിച്ചിട്ട് നമ്മൾ ഞാനിങ്ങനെ സ്ഥലത്താണെന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഏതെങ്കിലും ഒരാളെ അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ മദറിനെയോ അല്ലെങ്കിൽ ബ്രദറിനെയോ ആരെങ്കിലും ഒന്ന് വിളിച്ച് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ ഹാം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മളെ ഹാം ചെയ്യാൻ പറ്റുള്ളൂ. അതിനിപ്പോ അത് നമ്മൾക്ക് എന്താണെന്ന് ചെയ്യാൻ പറ്റുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ജസ്റ്റ് ഇങ്ങനെ സ്റ്റോക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.
ഓക്കെ, തീർച്ചയായിട്ടും. ഒരു നിമിഷ കവയിത്രിയായിട്ടാണ് എനിക്ക് പല ഇന്റർവ്യൂകളിൽ നിന്നും ഒക്കെ അല്ലെങ്കിൽ പല സ്റ്റേജ് ഷോകളിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് പെട്ടെന്ന് ലിറിക്സ് എഴുതുന്നു, പെട്ടെന്ന് കമ്പോസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു. ഇപ്പൊ പല പാട്ടുകളും സൈനോര വെസ്റ്റേണൈസ് ചെയ്ത് പാടുന്നത് കേട്ടിട്ടുണ്ട്. അതായത് പല മലയാളം പാട്ടുകൾ, കാക്കയാടക്കെ പോലുള്ള മലയാളം പാട്ടുകളൊക്കെ വെസ്റ്റേണൈസ് ചെയ്ത് ഒരു രസത്തിനായിട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്. അത്
കൂടുതൽ ചീത്ത വിളി കിട്ടും കേട്ടോ, ഞാൻ ഇങ്ങനത്തെ ചെയ്തോണ്ടിരുന്നത്.
പല നമ്മുടെ പല ശ്രോതാക്കളും അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോ ഒന്ന് വ്യത്യസ്തമായിട്ട്
കളയാൻ നിക്കണം.
ഈ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്നുള്ള പാട്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. അതിനെ ഒന്ന് വെസ്റ്റേണൈസ് ചെയ്ത് പാടാമോ?
അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു, അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു.
മതി മതി. ഇത്രയും സമയം എസ് ബി എസ് മലയാളത്തോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി സൈനോര ഫിലിപ്പ്. എല്ലാവിധ ആശംസകളും.
താങ്ക്സ് ഫോർ മേക്കിംഗ് മീ തിങ്ക് അബൌട്ട് സോ മെനി തിങ്സ് ഐ ഹാവ് തോട്ട് അബൌട്ട് ലൈക്ക് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനത്തെ ചിന്തിക്കാരും കൂടിയിട്ട. നല്ല നല്ല ഇന്റർവ്യൂ ആയിരുന്നു സാൽമി, കുറെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. വേവ്സ് ഇൻ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഷോന് എല്ലാവരും വരണം. ഓസ്ട്രേലിയയിൽ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ മലയാളം ഷോ ആണ്. And I would like to see everyone, to meet everyone. നല്ലൊരു ഷോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും പറ്റുമെങ്കിലും വന്ന് കാണണം, വന്ന് അതിൻ്റെ അടുത്ത് സംസാരിക്കണം.
Enjoy more stories in your language by visiting sbs.com.au.